അഞ്ചാം അധ്യായം നമുക്ക് ഇന്ന് പഠിക്കുവാനായിട്ട് ദൈവം കൃപ നൽകട്ടെ. വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുക. ഈ അധ്യായത്തിലെ വസ്തുതകൾ ഗ്രഹിക്കുന്നതിന് വേണ്ടി മുഖവരയായി ചില കാര്യങ്ങൾ കുറിക്കുന്നത് യുക്തമായിരിക്കും. നാലാം അധ്യായത്തിൽ തുറക്കപ്പെട്ട സ്വർഗത്തിൽ പിതാവാം ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നതായി നാം പഠിച്ചു. സിംഹാസനസ്ഥനെ എല്ലാവരും ആരാധിക്കുന്നതായും നമ്മൾ വിവരിച്ചു കേട്ടു. നാലാം അധ്യായത്തിൻ്റെ തുടർച്ചയായി അഞ്ചാം അധ്യായം പഠിക്കുവാൻ നമുക്ക് കഴിയും. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലം കയ്യിൽ മുദ്രയിട്ടൊരു പുസ്തകം ഇരിക്കുന്നു. ഈ ഭൂമിയുടെ അവകാശപത്രം അഥവാ ടൈറ്റിലാകുന്നു ഈ പുസ്തകമെന്ന് തുടർന്നുള്ള പഠനത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. ഇനിയും വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാൽ.
ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായകൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാർ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന്റെ 7 കൊമ്പും സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കൾ ആയ 7 കണ്ണുമുണ്ട്.
ഈ പുസ്തകം ഭൂമിയുടെ ഉടമസ്ഥാവകാശ പത്രമാകുന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അത് ആദാമിന്റെ കയ്യിൽ നിന്നും ഉപായത്താൽ സാത്താൻ അപഹരിക്കുകയായിരുന്നു. ലേവിയ പുസ്തകം 25:25 നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തന്റെ അവകാശത്തിൽ ഏതാനും വിറ്റാൽ അവന്റെ അടുത്ത ചാർച്ചക്കാരൻ വന്ന് സഹോദരൻ വിറ്റത് വീണ്ടുകൊള്ളണം എന്ന് നാം വായിക്കുന്നു. ആദാമിന് അനുസരണ കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടത് വീണ്ടുകൊള്ളുവാൻ കഴിവില്ലാതിരുന്നതിനാൽ ഒടുക്കത്തെ ആദാമായി കർത്താവായ യേശു ക്രിസ്തു തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്ന് ഫിലിപ്പിയ ലേഖനം 2:8 വാക്യത്തിൽ വായിക്കുന്നു. ഇനിയും 2 കൊരിന്ത്യർ 8:9 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഇപ്രകാരം വീണ്ടെടുപ്പ് വിലയായ സ്വന്തം രക്തം മനുഷ്യകുലത്തിനു വേണ്ടി ചിന്തി ചങ്കുപൊട്ടി തുറന്ന അവസാന തുള്ളി രക്തം പോലും നമുക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ചിന്തി അങ്ങനെ വീണ്ടെടുപ്പ് വില കൊടുപ്പാൻ കർത്താവ് കരുണ തോന്നി നമുക്ക് ആ സ്ഥാനത്ത് കഴിയാതിരുന്നിടത്ത് കർത്താവ് നമുക്ക് വേണ്ടി കൊടുത്തു വീട്ടി. എഫേസ്യർ 1:14 തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി നമ്മുടെ അവകാശത്തിൻ്റെ ആചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. 1 പത്രോസ് 1:18-19 വാക്യങ്ങളിൽ വ്യർത്ഥവും പുതിർവാരമ്പര്യവുമായ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പഴയ കാലങ്ങളിലെ നടപ്പനുസരിച്ച് ആധാരം മുദ്രയിടുമായിരുന്നു. 32:10-11 വാക്യങ്ങളിൽ ആധാരമെഴുതി മുദ്രയിട്ട് സാക്ഷികളെ കൊണ്ട് ഒപ്പൊടുവിച്ച ശേഷം ഞാൻ പണം അവന് തുലാസിൽ തൂക്കിക്കൊടുത്തു. ഇങ്ങനെ ന്യായവും പതിവും അനുസരിച്ച് മുദ്രയിട്ടിരുന്നതും തുറന്നിരുന്നതുമായ ആധാരങ്ങൾ ഞാൻ വാങ്ങി എന്ന് നാം വായിക്കുന്നു. ഇനിയും കർത്താവ് മനുഷ്യവർഗത്തിൻ്റെയും അവൻ്റെ അവകാശമായിരുന്ന ഭൂമിയുടെയും വീണ്ടെടുപ്പ് വില കാൽവറിയിൽ കൊടുത്തു. എന്നാൽ ഭൂമിയുടെ കൈവശ അവകാശം നടത്തിയെടുക്കുവാൻ ആരംഭിക്കുന്ന രംഗമാണ് ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നത്. ഈ ഭൂമിയുടെ ആധാരം ആരും വാങ്ങുവാൻ മുന്നോട്ട് വന്നില്ലെങ്കിൽ അതെന്നേക്കുമായി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുമല്ലോ എന്നുള്ളതിനാലാണ് യോഹന്നാൻ കരഞ്ഞത്. എന്നാൽ യോഹന്നാൻ കരഞ്ഞപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ പറഞ്ഞത്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പ്രസ്താവിക്കുന്നു. 1 കൊരിന്ത്യർ 9:9 യഹൂദ ഒരു ബാലസിംഹം എന്ന് വായിക്കുന്നു. ഉൽപ്പത്തി 49:10, സംഖ്യാപുസ്തകം 24:9, എബ്രായ ലേഖനം 7:14 ഈ വാക്യങ്ങളോട് ചേർത്ത് വായിച്ചാൽ നമ്മുടെ പഠനത്തിന് അത് കൂടുതൽ സഹായിക്കും. കൂടാതെ അവൻ നമ്മുടെ കർത്താവ് ഏ ദാവീദിൻ്റെ പേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രമാകുന്നുവെന്ന് വെളിപ്പാട് പുസ്തകം 22:16 വായിക്കുന്നു. കൂടാതെ യെശയ്യാവ് 11:1-10, യിരെമ്യാവ് 23:5-6, റോമർ 15:12 ഈ വാക്യങ്ങളോട് ചേർത്ത് വായിച്ചാണ്. ഇനിയും അറുക്കപ്പെട്ട കുഞ്ഞാടിന് മാത്രമേ പുസ്തകം വാങ്ങുവാനുള്ള യോഗ്യതയുള്ളൂ. കർത്താവിന് കുഞ്ഞാട് എന്ന പദം 20-ൽ അധികം പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. യേശുവിനെ നോക്കിയിട്ട് സ്നാപ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, യോഹന്നാൻ 1:36, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാണ്. യോഹന്നാൻ 1:29, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. പ്രൈസ് ദി ലോർഡ്. 4 ജീവികളെക്കുറിച്ചും 24 മൂപ്പന്മാരെക്കുറിച്ചും കഴിഞ്ഞ അധ്യായത്തിൽ നാം പഠിച്ചതാണ്. 4 ജീവികൾ ദൈവസിംഹാസനത്തിൻ്റെ ശുശ്രൂഷക്കാരാകുന്നു. മൂപ്പന്മാർ പുതിയ നിയമസഭയുടെ പ്രതിനിധികളാകുന്നു. കുഞ്ഞാടിന് 7 കൊമ്പുകൾ എന്നുള്ളത് അധികാരത്തിൻ്റെ പൂർണ്ണതയെ കാണിക്കുന്നു. 1 ശമൂവേൽ 2:10, ഡാനിയൽ പ്രവചനം 7:14, മേഘ 4:13, ലൂക്കോസ് 1:69 ഈ വാക്യങ്ങളോട് വായിച്ചാണ്. 7 ആത്മാക്കളെക്കുറിച്ച് വെളിപ്പാട് 4:5 നാം ചിന്തിച്ചതാണല്ലോ. ഇനിയും വെളിപ്പാട് പുസ്തകം 5:7-14 വാക്യങ്ങൾ വായിച്ചാണ്.
അവൻ വന്ന് സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ നിന്നും പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മുപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന് മുൻപാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000, 10,000, 1,000, 1,000 ആയിരുന്നു. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യരെന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞ് മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു.
ഈ അധ്യായത്തിൽ നമ്മുടെ പ്രധാന ധ്യാന വിഷയമായ വാക്യങ്ങളുടെ മുൻപിൽ കുഞ്ഞാട് എന്നും യഹൂദ ഗോത്രത്തിലെ സിംഹമെന്നും പറഞ്ഞത് മൃഗങ്ങളെ ഉദ്ദേശിച്ചല്ല. പ്രത്യുത 7 വാക്യത്തിൽ നിന്നും അത് കർത്താവിനെ കുറിച്ചായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അവൻ അറുക്കപ്പെട്ട കുഞ്ഞാടായിരിക്കുന്നുവെങ്കിലും താമസമിന ഭരിക്കുവാനുള്ള അധികാരവും പ്രാപിച്ചിരിക്കുന്നു. കർത്താവ് പുസ്തകം തുറക്കുമ്പോൾ 7 മുദ്രകൾ, 7 കാഹളങ്ങൾ, 7 ക്രോധകലശങ്ങൾ, ഇങ്ങനെ 3 വിധ സംഭവ പരമ്പരകൾ അടുത്ത അധ്യായങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പുസ്തകം വാങ്ങിയപ്പോൾ സഭയുടെ പ്രതിനിധാനം ചെയ്യുന്ന 24 മൂപ്പന്മാർ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കർത്താവിനെ നമസ്കരിക്കുന്നു. ഇവർ ഭൂമിയിൽ സത്യത്തിലും ആത്മാവിലും ആരാധനയ്ക്കു വേണ്ടിയും പ്രാർത്ഥനയ്ക്കു വേണ്ടിയും തങ്ങളെ ഒഴിഞ്ഞുവെച്ചവരാണ്. കാരണം 141 സങ്കീർത്തനം 2 വാക്യത്തിൽ എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ എന്ന് വായിക്കുന്നു. സകല സൃഷ്ടിയും കർത്താവിനെ ആരാധിക്കത്തക്കവണ്ണം അവൻ ആരാധനയ്ക്ക് യോഗ്യനാകുന്നു. 96 സങ്കീർത്തനം 11 വാക്യത്തിൽ ആകാശം സന്തോഷിക്കുകയും ഭൂമി ആനന്ദിക്കുകയും സമുദ്രവും അതിൻ്റെ നിറവും മുഴങ്ങുകയും ചെയ്യട്ടെ, വയലും അതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ, അപ്പോൾ കാട്ടിലെ സകല വൃക്ഷങ്ങളും ഉല്ലസിച്ചു ഘോഷിക്കും, യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നുവല്ലോ, അവൻ ഭൂമിയെ വിധിക്കുവാൻ വരുന്നു. 148 സങ്കീർത്തനം 5 വാക്യത്തിൽ അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കയാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. കൂടാതെ ലൂക്കോസ് 2:14, ഫിലിപ്പിയർ 2:10, കൊലോസ്യർ 1:23 ഈ വാക്യങ്ങളൂടെ ചേർത്ത് വായിച്ചാൽ നമുക്ക് കൂടുതൽ പ്രയോജനപ്പെടും. ഈ 5-ാം അധ്യായത്തിൻ്റെ പഠനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.